أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹം നിറഞ്ഞ പരീക്ഷാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, 65-66 ആയത്തുകൾ നമ്മൾ ഇതോടകം പാരായണം ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ഈ 2 ആയത്തുകളുടെ വിശദീകരണമാണ്. ഇൻഷാല്ലാ ഏകദേശം ഒരു 6 ആയത്തുകൾ കൂടി നമ്മുടെ ഈ ഒരു ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ബാക്കിയുണ്ട്, വിശദീകരിക്കാൻ നമ്മൾ ബാക്കിയുണ്ട്. അള്ളാഹു വളരെ എളുപ്പത്തിൽ ഇതിനെ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് തൗഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ. ഇസ്രായേൽ സന്തതികളുടെ ഒരുപാട് നന്ദികേടുകളെ സംബന്ധിച്ച് അള്ളാഹു ഇങ്ങനെ ഓരോ ആയത്തുകളിൽ ഓരോന്നോരോന്ന് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ, ഇന്ന് ഓതിയ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുത്തൊരു ശിക്ഷയെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ അള്ളാഹു പറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ ഒരു വലിയ ഗൗരവത്തിൽ കണക്കിലെടുക്കാതെ എല്ലാം കാറ്റിൽ പറത്തി തോന്നിയ പോലെ തോന്നിവാസികളായി ജീവിച്ചിരുന്ന ഇസ്രായേൽ സന്തതികൾ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചു കൊടുത്ത ചില റബ്ബിൻ്റെ ചില തീരുമാനങ്ങൾ, അതിലൊന്നാണ് സബത്ത് ദിവസം. ശബത്ത് ദിവസം എന്നുള്ളതിനെ ചില അമാനി മൗലിയൊക്കെ അതിനെ ശബത്ത് ആചരണം എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്തു, അതിനർത്ഥം കൊടുത്തേക്കാണ്. ശബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ശനിയാഴ്ച അല്ലെ, നമ്മൾ ശനി ദിവസത്തിനാണ് ശബത്ത് എന്ന് ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ വാക്കർത്ഥങ്ങൾ മനസ്സിലാക്കുക. വലഖദ് അലിംതുമുല്ലദീന അഅതദൌ മിൻകും ഫിസ്സബത്ത്. വലഖദ് അലിംതും, വലഖദ് അലിംതു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആരാ നിങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശം? ഇസ്രായേൽ സന്തതികളോടാണ് അള്ളാഹൻ്റെ സംസാരം. ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ നിങ്ങൾക്കറിയാം. അല്ലാദീന അഅതദൌ മിൻകും ഫിസ്സബത്ത്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ശബത്ത് ദിവസം അല്ലെങ്കിൽ സബത്ത് ദിവസത്തിൽ അതിക്രമം കാണിച്ചത് എന്നുള്ളത്. ശനിയാഴ്ച കാര്യത്തിൽ, ശനിയാഴ്ചയുടെ വിഷയത്തിൽ അതിക്രമം കാട്ടിയ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാന്നുള്ളത് നിങ്ങൾക്കറിയാം, ഇസ്രായേൽ സന്തതികളെ. അപ്പോൾ റബ്ബ് പറയാം, നിങ്ങൾ ആ അതിക്രമം കാണിച്ച ആളുകളെ നാം എന്ത് ചെയ്തു? റബ്ബ് പറയുന്നു, ഫഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞു, ഈ അതിക്രമം കാട്ടിയ ആൾക്കാരോട് പറഞ്ഞു, കൂനു ഖിറദതൻ ഖാസിഈൻ. ഖാസി എന്ന വാക്കിൻ്റെ അർത്ഥം ഹീനൻ, ഒരു വിലയില്ലാത്തവൻ, അഥവാ ഹീനരായ, ഹീനന്മാരായ കുരങ്ങുകളായി നിങ്ങൾ മാറുവിന്നാൻ. അള്ളാഹു ഈ അതിക്രമം കാട്ടിയ ആൾക്കാരോട് നിങ്ങൾ കുരങ്ങന്മാരായിക്കോളൂ എന്ന് റബ്ബ് അവരോട് പറഞ്ഞു. അത് വെറും കുരങ്ങന്മാരല്ല, ഖാസിഈൻ, ഹീനന്മാരായ ആൾക്കാർക്ക് ഒരിക്കലും ഇഷ്ടമുണ്ടാവാത്ത വൃത്തികെട്ട കുരങ്ങന്മാരായി നിങ്ങൾ തീരൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു എന്നാൽ. എന്നിട്ട് റബ്ബ് പറഞ്ഞ ആയത്ത് ഫജഅൽനാഹ നകാലൻ, അങ്ങനെ നാം അതിനെ, അതിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരെ രൂപമാറ്റം അള്ളാഹ് വരുത്തിയല്ലോ, അതിനെ അള്ളാഹു നകാലൻ, അതിനെ ഒരു പാഠമാക്കി. ലിമാ ബൈനയ ദൈഹ, അല്ലെ, നാം അതിനെ മുമ്പിലുള്ള ആളുകൾക്ക് എന്താക്കി. ബൈന യദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മുമ്പ് എന്നർത്ഥം, അമാമ എന്നുള്ള അർത്ഥത്തില്ല. യദ് എന്ന വാക്കിൻ്റെ അർത്ഥം കൈനാൻ, കൈ അധികവും മുമ്പിലാണ്ടാവുക, നമ്മൾ കയ്യെപ്പോഴും പിന്നിലല്ലല്ല അധികം ഉണ്ടാവുക. അപ്പോൾ അറബി വാക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് ബൈന യദൈ, കൈകൾക്കിടയിൽ എന്നർത്ഥം പറയാം. അത് അമാമ, കൈകൾക്ക് മുമ്പിൽ, അഥവാ ഇവരുടെ മുമ്പിലുള്ള ആളുകൾക്ക്, കൈകൾക്ക് മുമ്പിൽ എന്നപ്പുറം അമാമ, മുമ്പിൽ എന്നുള്ള അർത്ഥം. ബൈന യദൈഹ വമ ഖൽഫഹ, മുമ്പിലുള്ളവർക്കും ഇനി പിന്നിലുള്ളവർക്കും ഇനി കടന്നു വരാനിരിക്കുന്ന ആളുകൾക്കും അള്ളാഹു അതിനെന്താക്കി, നക്കാലൻ, ഒരു ഗുണപാഠമാക്കി. വമൗഇള, അള്ളാഹു അതിനെ ഒരു ഉപദേശവുമാക്കി, സദുപദേശം. ലിൽ മുത്തഖീൻ, സത്യവിശ്വാസികൾക്ക് ഇതൊരു മൗഇളത്താൻ. അള്ളാഹൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കാനൊരു പ്രയാസമില്ല, അവരെ കുരങ്ങന്മാരാക്കി എന്ന് പറഞ്ഞത് ഒക്കെ ഇൻഷാല്ലാഹ് നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇതാണ് ഇതിൻ്റെ വാക്കർത്ഥം. ഈ ശനിയാഴ്ച ദിവസം എന്തായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുത്തിരുന്ന റബ്ബിൻ്റെ കൽപ്പന എന്തായിരുന്നു? ചില തഫ്സീറുകളിലൊക്കെ വളരെ വിശദമായി ഒരു സംഭവത്തെ പ്രതിപാദിക്കുന്നത് കാണാം. സൂറ മാഇദയിലും സൂറ അഅ്റാഫിലും അതിനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പരാമർശമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഈ ഒരു സംഭവത്തെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അമാനു മൗലവി വളരെ വിശദമായി ഈ കാര്യത്തെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും അതിൻ്റെ ചുരുക്കം ഇവിടെ നമ്മൾ പറയണം. അഥവാ ശനിയാഴ്ച ദിവസം ജൂതന്മാർക്ക് അള്ളാഹു ഏർപ്പാടാക്കി കൊടുത്തിരുന്ന ഒരു ദിവസമായിരുന്നു. നമ്മൾ വെള്ളിയാഴ്ച ദിവസം പോലെ, നമുക്ക് വെള്ളിയാഴ്ച ദിവസം നമ്മളെല്ലാ കച്ചവടം കൂടെ നമ്മൾ ഏർപ്പാടുകളൊക്കെ മാറ്റി ജുമാക്ക് വരണമെന്ന് പറഞ്ഞില്ലേ, ഇതേപോലെ എല്ലാവിധ തിരക്കുകളിൽ നിന്നും മാറി അള്ളാഹുവിൻ്റെ കൃപയിലേക്കും അള്ളാഹുവിൻ്റെ ഓർമ്മകളിലേക്കും ശനിയാഴ്ച ദിവസം നിങ്ങൾ കടന്നു വരണമെന്നാണ് ജൂതന്മാർക്ക് അള്ളാഹു കൊടുത്തിരുന്ന നിർദ്ദേശം. പക്ഷേ അവരിൽ പലപ്പോഴും എന്ത് ചെയ്യും, ധിക്കാരം പ്രവർത്തിക്കുന്ന ആളുകൾ ആ ദിവസത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തി. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണം കൂടി റബ്ബ് അവർക്ക് കൊടുത്തു. ശനിയാഴ്ച ദിവസം പ്രത്യേകിച്ച് സമുദ്രതീരങ്ങളിൽ ഒക്കെ താമസിച്ചു പോന്നിരുന്ന ആളുകൾക്ക് മീൻ പിടിച്ചും മത്സ്യങ്ങൾ ശേഖരിച്ചുമൊക്കെ ഉപജീവന മാർഗം മുന്നോട്ട് നയിക്കാനുള്ള ഏർപ്പാടായിരുന്നു. പക്ഷേ ശനിയാഴ്ച ദിവസങ്ങളിൽ അവരുടെ തടാകങ്ങളിലും അവരുടെ ഈ സമുദ്രനിരപ്പുകളിലൊക്കെ മീനുകൾ മത്സ്യങ്ങൾ തുടിച്ചു നിൽക്കുന്നതും നിറഞ്ഞു നിൽക്കുന്നതും കാണുമ്പോൾ അവർക്ക് വല്ലാത്ത പ്രയാസം തോന്നി. അങ്ങനെ അവർ അതിനൊരു ഉപായം കണ്ടെത്തി. ആ ശനിയാഴ്ച ദിവസം വന്നിട്ട് അവരെന്ത് ചെയ്യും, അതിൻ്റെ അതിൽ നിന്ന് അവരുടെ മറ്റൊരു തടാകമുണ്ടാക്കി അതിലേക്ക് എന്ത് ചെയ്തിരുന്നു, കനാല് വഴി അവർ മീനുകളെ മത്സ്യങ്ങളെ അതിലേക്ക് അവർ ശേഖരിച്ച് വെക്കാറുണ്ടായിരുന്നു. എന്നിട്ട് ഈ ശബത്തിൻ്റെ സമയം കഴിഞ്ഞാൽ, അഥവാ അള്ളാഹു ഈ ശബത്തിൻ്റെ ദിവസം പിടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാലുള്ള നേരം നോക്കിയിട്ട് അവർ മുഴുവൻ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് എന്ത് ചെയ്തത് മുഫസ്സിറുകൾ മുഴുവൻ ആ ഒരു സംഭവത്തെ ഉദ്ധരിച്ച് വിശദീകരിക്കുന്നത്. അള്ളാഹു പാണില്ല എന്ന് പറഞ്ഞ ദിവസം റബ്ബിൻ്റെ പരീക്ഷണം, ഇനി അവർക്ക് ഈ മത്സ്യങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് അതിനെ മുഴുവൻ ആ ദിവസങ്ങളിൽ തന്നെ അവർ ശേഖരിച്ച് വെക്കുമായിരുന്നു, മത്സ്യബന്ധനം നടത്തുമായിരുന്നു എന്നാണ്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു തആല അവരോട് പറഞ്ഞു, കൂനു ഖിറദതൻ ഖാശിഈൻ, നിങ്ങൾ ഹീനരായ വൃത്തികെട്ട കുരങ്ങന്മാരായിത്തീരും എന്നാണ്. അപ്പോൾ ഈ കുരങ്ങന്മാരായിത്തീരൂ എന്ന് പറഞ്ഞിടത്ത് പല വ്യാഖ്യാനങ്ങളും കാണാം. ഇമാം മുജാഹിദ് റഹ്മഹുള്ള അവിടെ ഒരു ഒറ്റപ്പെട്ട വ്യാഖ്യാനം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരു വ്യാഖ്യാനത്തെ ഗണ്ണിക്കാൻ ഒരുപാട് പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഈ ഒരു വിഷയത്തിൽ എടുത്തുദ്ധരിക്കുന്നത് കാണാം. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വ്യാഖ്യാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ശരീരരൂപത്തിലൊരു കുരങ്ങന്മാരെ പോലൊന്നും ആയിരുന്നില്ല, നേരെ മറിച്ച് അവരുടെ ഹൃദയം, അവരുടെ മനസ്സ് അത് കുരങ്ങ തുല്യരായ കുരങ്ങുകൾക്ക് തുല്യമായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു അഭിപ്രായം ഇമാം മുജാഹിദ് മാത്രമേ, മുഫസ്സിറായ ഇമാം മുജാഹിദ് മാത്രമേ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ള പണ്ഡിതന്മാരൊക്കെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ല, കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയക്കുൻ, അതുണ്ടാവും. അവ ഇവരെ കുരങ്ങന്മാരാക്കി അവരുടെ ശരീരമാകട്ടെ അവരുടെ മനസ്സാകട്ടെ അവരുടെ ഹൃദയങ്ങളാകട്ടെ ഒക്കെ കുരങ്ങിന് തുല്യമായിരുന്നു എന്ന് പറയുന്നതാണ് അവിടെ ശരിയായ വാദം എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഒരു വാദത്തെ ഗണ്ണിച്ച് സമർത്ഥിക്കുന്നതായി നമുക്കതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയുന്നത്. അമാനി മൗലവി അത് വളരെ വിശദമായി തന്നെ ആ ഒരു സംഭവം അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ രത്ന ചുരുക്കം വിശദീകരിച്ചു എന്ന് മാത്രം. ഏതായാലും അവ കുരങ്ങന്മാരായി എന്ന് പറയുമ്പോൾ ആ രീതിയിൽ അതിനെ വിശ്വസിച്ചു പോരുന്നതായിരിക്കും ഉത്തമം. പിന്നെ ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ കുരങ്ങൻ പിന്നീട് നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന കുരങ്ങന്മാരും പന്നികളൊക്കെ ഈ അള്ളാഹു അങ്ങനെ രൂപമാറ്റം കൊടുത്ത ആളുകളുടെ അവരിൽ നിന്നുള്ളവരാണോ, അവരുടെ മക്കളൊക്കെ ആയിട്ട് വന്നതാണോ എന്നൊക്കെ ചോദിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചില സ്വഹാബ തന്നെ ആ ഒരു ചോദ്യം ചോദിച്ചു, കുരങ്ങുകളും പന്നികളും രൂപം മറിക്കപ്പെട്ടവരിൽ നിന്നുണ്ടായവരാണോ നബിയെ? നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരു കൂട്ടരെ നശിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും മക്കളെ അള്ളാഹു നൽകുകയില്ല, സന്താനങ്ങൾ അള്ളാഹു നൽകിയിട്ടില്ല. അപ്പോൾ കുരങ്ങുകളും പന്നികളും അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ ഇമാം മുസ്ലിം റഹ്മഹുള്ള ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഇമാം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ അവർ ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞതും അതാണ്. അഥവാ രൂപമാറ്റപ്പെട്ട ആൾക്കാരൊക്കെ അവർ കുറേ കാലം ജീവിക്കുകയോ അവർക്ക് പിന്നെ മക്കളുണ്ടാവുകയോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. അവർ പിന്നീട് ഉടനെ തന്നെ മരണപ്പെടുക അല്ലെങ്കിൽ റബ്ബിൻ്റെ ആ ഒരു ശിക്ഷക്ക് പാത്രമായി പാത്രീഭൂതരായി തീരുകയാണ് ചെയ്തിരുന്നത് എന്നാണ് ആ ഒരു വിഷയത്തിൽ അവരൊക്കെ പ്രതിപാദിച്ചു പോകുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വാക്കുകളെ തിരസ്കരിക്കുന്ന പ്രവാചകന്മാരുടെ കൽപ്പനകളെ കാറ്റിൽ പറക്കുന്ന ആളുകളെ റബ്ബ് പിടികൂടുമെന്നുള്ളൊരു ബോധ്യം കൂടി ഒരു മൗഇളത്ത് കൂടി അവരുടെ ചരിത്രത്തിൽ മുത്തഖീങ്ങൾക്ക് റബ്ബ് നൽകുകയാണ്. അതാണ് മൗഇളത്തൻ ലിൽ മുത്തഖീൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. നമുക്കറിയാം ഇവിടെ ഈ ഇവർ ഈ സമുദ്ര തീരത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ കുരങ്ങന്മാരായ ആൾക്കാരുടെ പ്രദേശം എന്നൊക്കെ, അതിനൊക്കെ പറ്റി തഫ്സീറിലൊക്കെ പലയിടങ്ങളിൽ കാണാം. മദിയൻ എന്ന അന്ന് ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ട മദിയൻ എന്ന സ്ഥലത്തിനോട് ചേർന്നിട്ടുള്ള ഇടമായിരുന്നു ഇത് എന്നൊക്കെ പറയപ്പെടുന്നു. ഏതായാലും അല്ല അക്കബ അഥവാ നമ്മൾ അസ്ഹാബുൽ കഹഫിൻ്റെ കഥയൊക്കെ വായിച്ചപ്പോൾ അൽ ഐല എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഒരു പക്ഷേ വായിച്ചു പോയിട്ടുണ്ടാകണം. അൽ അക്കബ എന്ന് പറയുന്ന ഇടത്തായിരുന്നു അവർ താമസിച്ചിരുന്നത് എന്നൊക്കെ കേട്ടിട്ടില്ല. ആ അക്കബ എന്ന് പറഞ്ഞ സ്ഥലമാണ് അഥവാ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഐലത്ത് എന്ന് പറയുന്ന രാജ്യമാണ് എന്ത് ചെയ്തത് ഇത് എന്നും അതിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് മദിയൻ എന്നതൊക്കെ എന്ത് ചെയ്യുന്നു ചില മുഫസ്സറുകൾ ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് ശബത്തിൻ്റെ ആ ഒരു മത്സ്യം പിടിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പ്രതിപാദിക്കുന്ന സംഭവങ്ങൾക്കാണ്. ഏതായാലും സൂറത്തുൽ അഅ്റാഫിൽ 163-166 ആയത്തുകളിൽ ഇതിൻ്റെ ഒരു വിശദീകരണം ഉണ്ട്. അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ആ ഒരു ഭാഗം കൂടി ഒന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ ഒരു രത്നച്ചുരുക്കം നമ്മളിവിടെ പറയുകയും ചെയ്തു. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ നിന്ന് കേൾക്കുന്ന ഓരോ ആയത്തുകളും നമുക്ക് മൗഇളത്താൻ, സതുപദേശമാണ്. ആ ഉപദേശങ്ങളെ ഒരു സങ്കോചവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ അള്ളാഹുവിൻ്റെ വാക്കുകൾ കേൾക്കാനും അതനുസരിക്കാനും തിരുനബി അനുസരിക്കാനും റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജസാകുമുല്ലാഹു ഖൈറാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.